السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റു വിദ്യാർത്ഥികളെ, ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുള്ളയുടെ അൽ ഉർജൂസത്തുൽ മീഇയ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കിതാബാണ് ഏതാനും ആഴ്ചകളായി നാം പഠിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം മുതൽ അവിടുത്തെ വഫാത്ത് വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ 100 വരികളിൽ പദ്യരൂപത്തിലാണ് ഇമാം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള ഈ കിതാബ് തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദർസുകളിലായി പ്രവാചകന്റെ ജനനം മുതൽ അവിടുത്തെ മദീന ജീവിതത്തിലെ, ഹിജറക്ക് ശേഷമുള്ള മദീന ജീവിതത്തിലെ 8-ാമത്തെ വർഷം വരെയുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നാം പറഞ്ഞു. അവസാനമായി നാം നിർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ 8-ാം വർഷം സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ്. ഹിജറ 8-ാം വർഷം, അതായത് പ്രവാചകന്റെ ജീവിതത്തിലെ, മദീന ജീവിതത്തിലെ 8-ാം വർഷവുമായി ബന്ധപ്പെട്ട് 10 സംഭവങ്ങളാണ് ഇമാം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ പരാമർശിച്ചിട്ടുള്ളത്. അതിൽ 6 കാര്യങ്ങൾ അൽഹംദുലില്ലാ നാം പറഞ്ഞു. അവസാനമായി നാം പറഞ്ഞു നിർത്തിയ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ ഏറ്റവും മൂത്ത സൈനബ് റളിയല്ലാഹു അൻഹയുടെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവിടെയാണ് അവസാനമായി നാം പറഞ്ഞു നിർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത പെൺകുട്ടിയായ സൈനബ് റളിയല്ലാഹു അൻഹ ഹിജ്റ 8-ാം വർഷത്തിലാണ് വഫാത്തായിട്ടുള്ളത്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞു, മൗലിദ് ഇബ്രാഹിം فيها حتما ووهبت نوبتها لعائشه سودة دامت زمانا عائشه وعمل المنبر وغير مختفي وحج عتاب باهل الموقف. അതിനുശേഷം 4 കാര്യങ്ങളാണ് ഹിജ്റ 8-ാം വർഷവുമായി ബന്ധപ്പെട്ട് ഇമാം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ പരാമർശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിലുള്ള ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നല്ല രൂപത്തിൽ മുന്നോട്ട് നയിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഇതൊക്കെ നാം പഠിക്കുന്നതിന്റെ ഉദ്ദേശം കേവലം ഒരു ചരിത്രം അറിയാം, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിന്റെ കിതാബ് നാം പഠിച്ചു എന്ന് പറയാനല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാനുള്ള പാഠങ്ങൾ എന്താണോ അത് നാം സ്വീകരിക്കണം. ഉദാഹരണത്തിന്, അവസാനമായി നാം പറഞ്ഞിരിക്കുന്ന വിഷയം, പ്രവാചകന്റെ മകളായ ഏറ്റവും മൂത്ത പെൺകുട്ടിയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാഹുവിന്റെ അടിമ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്റെ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി ഹിജ്റ 8-ാം വർഷം. വേറെയും മക്കൾ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ടും അള്ളാഹു ആ രൂപത്തിൽ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ അക്ഷേപരാവാതെ അതിലൊക്കെ സ്വബർ ചെയ്തുകൊണ്ട് ഏത് പ്രയാസങ്ങൾ വന്നാലും നമ്മുടെ പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിലും വലിയ വലിയ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന ബോധം, ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇമാം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞു, മൗലിദു ഇബ്രാഹിം ഫീഹ ഹത്മ, ഹിജ്റ 8-ാം വർഷം സംഭവിച്ചിരിക്കുന്ന 7-ാമത്തെ കാര്യമായി ഇവിടെ പരാമർശിച്ചത് പ്രവാചകന്റെ മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ജനനത്തെ കുറിച്ചാണ്. പ്രവാചകന്റെ മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ജനനത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ദർസുകളിൽ നാം പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന മുഖൌഖിസ് എന്ന് പറയുന്ന വ്യക്തി സമ്മാനമായി നൽകിയ അടിമസ്ത്രീയാണ് മാരിയത്തുൽ ഖിബ്തിയ്യ. സമ്മാനമായി നൽകിയ അടിമസ്ത്രീയാണ് മാരിയത്തുൽ ഖിബ്തിയ്യ. ആ സ്ത്രീയിൽ നിന്ന്, ആ അടിമ സ്ത്രീയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജ്റ 8-ാം വർഷം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചു. ആ സ്ത്രീയിൽ നിന്ന് ഹിജ്റ 8-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ വഫാത്താകുന്നുണ്ട്. അത് ഇൻഷാ അള്ളാഹ് വരുന്ന ദർസിൽ നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ പ്രവാചകന്റെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജനിച്ചത് ഹിജ്റ 8-ാം വർഷത്തിലാണ്. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 8-ാം വർഷത്തിലാണ്. പ്രവാചകന്റെ അടിമ സ്ത്രീയായ മാരിയത്തുൽ ഖിബ്തിയയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ജനിച്ചത്. അതിനുശേഷം ഇമാം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞു, ووهبت نوبتها لعائشة سودة ما دامت زمانا عائشة. ഹിജ്റ 8-ാം വർഷം സംഭവിച്ചിരിക്കുന്ന 8-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സൗദ റളിയല്ലാഹു അൻഹ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പ്രവാചകന്റെ ഭാര്യമാരിൽ വളരെ നല്ല പ്രായം ചെന്ന സ്ത്രീയാണ് സൗദ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ സൗദ റളിയല്ലാഹു അൻഹ. അവർക്ക് പ്രായം വളരെ അധികമായപ്പോൾ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വലാഖ് ചെയ്യുമോ എന്നൊരു പേടി അവരുടെ മനസ്സിലുണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ താമസിക്കാനുള്ള ആഗ്രഹം കാരണത്താൽ, ഇഹ പര ലോകത്ത് പ്രവാചകന്റെ ഭാര്യയായി നിലനിൽക്കാനുള്ള ആഗ്രഹം കാരണത്താൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്റെ രാത്രി ഞാൻ ആയിഷയ്ക്ക് നൽകുകയാണ്. അതായത് ഈ ദുനിയാവിൽ താങ്കൾ എനിക്ക് തന്നിരിക്കുന്ന എന്റെ രാത്രി, എന്റെ വിഹിതം അത് ആയിഷയ്ക്ക് നൽകാൻ ഞാൻ സമ്മതിക്കുകയാണ്. അത് ആയിഷയ്ക്ക് താങ്കൾ നൽകുക, ആ രാത്രി താങ്കൾക്ക് ആയിഷയുടെ കൂടെ നിൽക്കാം. റളിയല്ലാഹു അൻഹ, പക്ഷേ എന്നും എന്റെ ഭർത്താവായി താങ്കൾ ഉണ്ടാവണമെന്ന ആഗ്രഹം മഹദി സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിക്കാൻ സൗദ റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചു. അവരുടെ രാത്രി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി സമ്മാനിച്ചു. കാരണം സൗദ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രായം ചെന്നപ്പോൾ അവർക്കൊരു പേടിയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ത്വലാഖ് ചെയ്യുമോ? പക്ഷേ ഇഹപര ലോകത്ത് പ്രവാചകന്റെ ഭാര്യയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സൗഭാഗ്യം എന്താണുള്ളത്? അതുകൊണ്ട് തന്നെ സൗദ റളിയല്ലാഹു അൻഹ അവരുടെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് സമ്മാനിച്ചു. അതാണ് ഹിജ്റ 8-ാം വർഷം സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം. സൗദ റളിയല്ലാഹു അൻഹ അവരുടെ രാത്രി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനിച്ചു. ഇവിടെ ഒരു മസ്അല നമ്മുടെ കിതാബുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും സൂചിപ്പിക്കാം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് സംശയം വരാറുണ്ട്, ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം ചെയ്തതാണെങ്കിൽ, അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു, അതിനുശേഷം ആ സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്തു, അങ്ങനെ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം ചെയ്ത സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ സ്വർഗത്തിൽ ആരുടെ ഭാര്യയായിരിക്കും? അതായത് ഒരു സ്ത്രീ ആദ്യം ഒരു വ്യക്തിയെ വിവാഹം ചെയ്തു, ആ വ്യക്തി ഒന്നുകിൽ ത്വലാഖ് ചെയ്തു, അല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടു, അതിനുശേഷം ത്വലാഖ് ചെയ്യുന്നല്ല, ആ വ്യക്തി മരണപ്പെട്ടു, അതിനുശേഷം ആ സ്ത്രീ മറ്റൊരു കല്യാണം കഴിച്ചു, വീണ്ടും മരണപ്പെട്ടു, അതിനുശേഷം വീണ്ടും ആ സ്ത്രീ വേറെ കല്യാണം കഴിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒരു സ്ത്രീ ഒന്നിലധികം ഭർത്താക്കന്മാരെ അവിടുത്തെ ജീവിതത്തിൽ വിവാഹം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ സ്ത്രീ സ്വർഗത്തിൽ ആരുടെ ഭാര്യയായിരിക്കും? ഈ വിഷയത്തിൽ പല ചർച്ചകളും നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും പണ്ഡിതന്മാർക്കിടയിൽ 3 അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. 1-ാമത്തെ അഭിപ്രായം, ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആരാണോ ആ ഭർത്താവിന്റെ കൂടെയായിരിക്കും ഈ സ്ത്രീ ആഖിറത്തിൽ. ഒരഭിപ്രായം എന്നുള്ളത് പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചിട്ടുള്ള 3 അഭിപ്രായങ്ങളിൽ ഒന്ന്, ഈ ഭർത്താക്കന്മാരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആരാണോ ആ ഭർത്താവിന്റെ കൂടെയായിരിക്കും ഈ സ്ത്രീ സ്വർഗത്തിൽ. ഈ വിഷയത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകളൊക്കെ ദുർബലമാണ്. ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആരാണോ അവരുടെ കൂടെ ആയിരിക്കും എന്ന് വന്നിരിക്കുന്ന ഹദീസുകളൊക്കെ ദുർബലമാണ്. അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. 2-ാമത്തെ അഭിപ്രായം, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു, അതിനുശേഷം ആ സ്ത്രീ വേറെ വിവാഹം ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആഖിറത്തിൽ ഈ സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള അനുമതി നൽകുമെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ത്രീക്ക് ആഖിറത്തിൽ ഇഷ്ടപ്പെട്ട ഭർത്താവ് ആരാണോ അവരെ തിരഞ്ഞെടുക്കാനുള്ള അനുമതി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അതിനും വ്യക്തമായ തെളിവുകളൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ചില പണ്ഡിതന്മാർ അങ്ങനെയുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ആ അഭിപ്രായമാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് പിൻബലം നൽകുന്ന വ്യക്തമായ തെളിവുകൾ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതാണ് 2-ാമത്തെ അഭിപ്രായം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം. 3-ാമത്തെ അഭിപ്രായം എന്നുള്ളത്, ആ സ്ത്രീയുടെ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ അവസാനത്തെ ഭർത്താവ് ആരായിരുന്നു ആ ഭർത്താവിന്റെ കൂടെയായിരിക്കും സ്വർഗത്തിലും ആ സ്ത്രീ ഉണ്ടാവുക എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതാണ് 3-ാമത്തെ അഭിപ്രായം. ആ വിഷയത്തിലും നേരത്തെ പറഞ്ഞതുപോലെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമ മറാഅത്തിൻ തൂഫിയ അൻഹാ സൗജുഹ ഫതസവ്വജത് ബഅദഹു ഫഹിയ ലിആഖിരി അസ്വാജിഹ. ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരണപ്പെട്ട ശേഷം മറ്റൊന്ന് കല്യാണം കഴിച്ചാൽ അവരുടെ അവസാനത്തെ ഭർത്താവ് ആരാണോ അവരുടെ കൂടെ ആയിരിക്കുമെന്നും ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ സഹീഹായിട്ട് വിധിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് ധാരാളം പണ്ഡിതന്മാർ ആ ഹദീസ് ദുർബലമാണെന്നുള്ള അഭിപ്രായക്കാരാണ്, അതും ശരിയല്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മൂന്ന് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുള്ളത്.
അതുപോലെ
തന്നെ അവസാനത്തെ ഭർത്താവിന്റെ കൂടെ ആയിരിക്കുമെന്ന് പറയാൻ അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം ഉമ്മുദർദ റളിയല്ലാഹു അൻഹ അബുദർദന്റെ കൂടെ സ്വർഗത്തിൽ നിൽക്കാൻ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല എന്ന് ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അസ്മാ ബിൻതു ഉമൈസിന്റെ ചരിത്രത്തിലും അങ്ങനെ ചിലത് പറയപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു ഈ വിഷയത്തിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അല്ലാഹു അലം, അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നവൻ. കാരണം ആദ്യം സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിക്കണം, അതിനുശേഷം സ്വർഗത്തിലുള്ള കാര്യങ്ങൾ. എന്നിരുന്നാലും ഒരു കാര്യം അള്ളാഹു നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, സ്വർഗത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല, സ്വർഗത്തിൽ നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാവില്ല, സ്വർഗത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അധികമായി ചർച്ച ചെയ്യാതിരിക്കുക, തെളിവുകൾ വന്നിരിക്കുന്ന വിഷയങ്ങളിൽ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അപ്പൊ എന്നിരുന്നാലും ഈ വിഷയത്തിൽ പ്രധാനമായി മൂന്ന് അഭിപ്രായങ്ങളാണ്. ഒന്നാമത്തെ അഭിപ്രായം, ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആരാണോ ആ ഭർത്താവിന്റെ കൂടെ. രണ്ടാമത്തെ അഭിപ്രായം, ആ സ്ത്രീക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകും. മൂന്നാമത്തെ അഭിപ്രായം, അവസാനത്തെ ഭർത്താവിന്റെ കൂടെ ആയിരിക്കും. ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുക. തയ്യിബ്. അതിനുശേഷം ഇമാം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞു, വഉമിലൽ മിംബറു ഗൈറ മുഖ്തഫി. ഹിജ്റ എട്ടാം വർഷം സംഭവിച്ചിരിക്കുന്ന ഒമ്പതാമത്തെ സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുതുബ പറയുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ ഒരു മിംബർ പണിതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുതുബ പറയുമ്പോൾ ഉപയോഗിക്കാനൊക്കെയായി ഒരു മിംബർ പണിതത് ഹിജ്റ എട്ടാം വർഷത്തിലാണ്. ഇമാം ഇബ്നുൽ അസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഉസ്ദുൽ ഗാബയിൽ പറഞ്ഞു, ഹിജ്റ എട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുതുബ പറയാൻ മിംബർ പണിതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിലൊക്കെ ഹിജ്റ എട്ടിന് മുമ്പൊക്കെ ഖുതുബ പറയുമ്പോൾ ഈന്തപ്പന തടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവലംബിക്കാറുള്ളത്. അങ്ങനെ തൊറഫ എന്നു പേരുള്ള ഒരു മരത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിംബർ നിർമ്മിച്ചത്. അതിന്റെ ചരിത്രം എന്താണ്? ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ അരികിൽ ആശാരിപ്പണി അറിയുന്ന, മരപ്പണി അറിയുന്ന ഒരു അടിമയുണ്ട്. ഞാൻ താങ്കൾക്ക് ഖുതുബ പറയുമ്പോൾ ഇരിക്കാനും അതുപോലെ തന്നെ ഉപയോഗിക്കാനും ഒരു മിംബർ നിർമ്മിക്കട്ടെ എന്ന് ആ അൻസാരിയായ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമ്മതം മൂളി. അങ്ങനെ അവർ അവരുടെ അടിമയായ ആ ആശാരിപ്പണി അറിയുന്ന വ്യക്തിയോട് മിംബർ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. തൊറഫ എന്ന് പറയുന്ന മരത്തടി ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മിംബർ നിർമ്മിച്ചു. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുതിയ മിംബർ ഉപയോഗിച്ചുകൊണ്ട് ഖുതുബ പറയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈന്തപ്പന തടി അത് തേങ്ങിക്കരയാൻ വേണ്ടി തുടങ്ങി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതിന്റെ കരച്ചൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായപ്പോൾ ആ ഈന്തപ്പന തടിയുടെ അരികിലേക്ക് പോവുകയും തെന്നിലേക്ക് അതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഖുതുബ പറയാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈന്തപ്പന തടി മാറ്റി നല്ല രൂപത്തിലുള്ള മിംബർ ഉപയോഗിച്ചത് ഹിജ്റ എട്ടാം വർഷത്തിലാണ്. അൻസാരിയായ ഒരു സ്ത്രീയുടെ അടിമയായ വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിംബർ നിർമ്മിച്ചു നൽകിയത്. അത് ഹിജ്റ എട്ടാം വർഷത്തിലാണ്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞു, വഹജ്ജ അത്താബുൻ ബി അഹ്ലിൽ മൗഖിഫി. ഹിജ്റ എട്ടാം വർഷം നടന്നിരിക്കുന്ന പത്താമത്തെ സംഭവം എന്നുള്ളത്, അത്താബ് ഇബ്നു അസീദിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ഹജ്ജിന് പോയി. ഹിജ്റ എട്ടാം വർഷം സംഭവിച്ചിരിക്കുന്ന അവസാനത്തെ കാര്യമായി, പത്താമത്തെ സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ പരാമർശിച്ചത്,
അത്താബ് ഇബ്നു അസീദിന്റെ കൂടെ ജനങ്ങൾ ഹജ്ജിന് പോയതിനെ കുറിച്ച് പറഞ്ഞാണ്. അത്താബ് ഇബ്നു അസീദിനെ കുറിച്ച് കഴിഞ്ഞ ദർസിൽ നാം പരാമർശിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് ശേഷം മദീനയിലേക്ക് പ്രവാചകൻ തിരിച്ചു പോകുമ്പോൾ മക്കയുടെ ഉത്തരവാദിത്വം നൽകിക്കൊണ്ട് മക്കയുടെ അമീറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് അത്താബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം മക്ക വിജയ ദിവസമാണ് ഇസ്ലാം സ്വീകരിച്ചത്. മക്ക വിജയ ദിവസമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ഇദ്ദേഹം ഹിജറ 8-ാം വർഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരെയും കൂട്ടിക്കൊണ്ട് ഹജ്ജിന് പോവുകയും ചെയ്തു. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഫുസൂലു ഫീ സീറത്തിർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അത്താബ് ഇബ്നു അസീദാണ് ആദ്യമായി ജനങ്ങളെയും കൊണ്ട് ഹജ്ജിന് പോയത്. فكان اول من حج بالناس من امراء المسلمين ആദ്യമായി ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ഹജ്ജിന് പോയ മുസ്ലിമീങ്ങളുടെ അമീർ അത്താബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹു ആണ്. ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോയി ഹജ്ജിന് ആദ്യമായി പോയ അമീർ അത്താബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റ 8-ാം വർഷം. അതിനുശേഷം ഹിജ്റ 9-ാം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഹജ്ജിന് പോയതായി നമുക്കറിയാം. അതിനുശേഷം ഹിജ്റ 10-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെയും കൂട്ടി ഹജ്ജിന് പോയ സംഭവം നമുക്കറിയാം. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിമീങ്ങളെയും കൂട്ടി ഹജ്ജിന് പോയത് മഹാനായ അത്താബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹു ആണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇമാം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ ഹിജ്റ 8-ാമത്തെ വർഷം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം പറഞ്ഞിരിക്കുന്നത് ഹിജ്റ 8-ാമത്തെ വർഷമാണ്. 10 കാര്യങ്ങളാണ് ഹിജ്റ 8-ാം വർഷം സംഭവിച്ചിരിക്കുന്നത്. 1-ാമത്തേത് മുഅ്ത യുദ്ധം, 2-ാമത്തേത് മക്ക വിജയം, 3-ാമത്തേത് ഹുനൈൻ യുദ്ധം, 4-ാമത്തേത് ത്വാഇഫ് യുദ്ധം, 5-ാമത്തേത് ജിഇറാനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തത്, 6-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, 7 പ്രവാചകന്റെ മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ജനനം, 8-ാമത്തേത് സൗദ റളിയല്ലാഹു അൻഹ അവരുടെ രാത്രി ആയിഷ റളിയല്ലാഹു അൻഹക്ക് സമ്മാനിച്ചു, 9-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുതുബ പറയാൻ ഒരു മിമ്പർ നിർമ്മിച്ചു, ആദ്യത്തെ മിമ്പർ മാറ്റി, 10-ാമത്തെ കാര്യം അത്താബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൂട്ടി ഹജ്ജിന് പോയി. ഇങ്ങനെ 10 കാര്യങ്ങളാണ് ഇമാം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ ഹിജ്റ 8-ാം വർഷവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നാം പഠിക്കുക, അതിലുള്ള ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുക. വരുന്ന ദർസിൽ ഹിജ്റ 9-ാം വർഷത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഇനി വളരെ ചുരുങ്ങിയത് മാത്രമേ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു.